2022 സെപ്റ്റംബർ 7 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നവചരിത്രമെഴുതി ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എഴുതുന്നു. ഭരണകൂടം ഭയവും വെറുപ്പും വിതറി മലിനപ്പെടുത്തിയ ഭാരതത്തിന്റെ വഴികളിലൂടെ രാജ്യത്തെ ഒന്നിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 3500 കിലോമീറ്റർ കാൽനടയായി പിന്നിടാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധിയും സംഘവും. അവർ രാജ്യതലസ്ഥാനത്ത് തിരിച്ചെത്തുമ്പോൾ രാജ്യം ആഗ്രഹിക്കുന്ന ഒരു പുതുചരിത്രം പിറവിയെടുക്കും. ഇന്നു മുതലുള്ള 180 ദിവസങ്ങൾ സംഘപരിവാറിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയെ അതിന്റെ യഥാർത്ഥ ആത്മാവിലേക്ക് തിരികെ എത്തിക്കാനുള്ള പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം രാജ്യത്തെ ജനലക്ഷങ്ങളും അണിചേരും. മിലേ കദം ജോഡോ വദൻ അഥവാ ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും സംഘവും 12 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും കാൽനടയായി പിന്നിടുമ്പോൾ ഇന്ത്യയുടെ വേദനകൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടുള്ള മഹായാത്ര കൂടിയാകും അത്. തകർന്നടിയുന്ന സമ്പദ്വ്യവസ്ഥ, ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനം ഉയർച്ചയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാരമേറ്റെടുക്കുന്നത്. നോട്ട് നിരോധനവും GST മുതൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് തകർക്കാൻ മോദി എന്ന ഭരണാധികാരി കഴിയാവുന്നതൊക്കെയും ചെയ്തു കഴിഞ്ഞു. ലോകബാങ്കിന്റെ മുൻ ചീഫ് ഇക്കണോമിസ്റ്റായ കൌശിക് ബസു ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് കേൾക്കണം. 2016 ശേഷം രാജ്യത്തെ നിക്ഷേപ GDP അനുപാതം കുറഞ്ഞു. അത് രാജ്യത്തെ സൂക്ഷ്മ ഇടത്തര വ്യാപാരങ്ങളെ ബാധിച്ചു. തൊഴിൽ സൃഷ്ടിയെ ബാധിച്ചതോടൊപ്പം യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. ലോകബാങ്കിന്റെ കണക്കുപ്രകാരം 2004 മുതൽ 2014 വരെയുള്ള ശരാശരി വളർച്ച 7.58%. അത് 2 UPA സർക്കാരുകളുടെയും കാലമാണെന്ന് ഓർക്കുക. മൻമോഹൻ സിംഗ് സർക്കാർ നിലനിർത്തിയ സാമ്പത്തിക വളർച്ചയുടെ ഉപഭോക്താവ് കൂടിയായിരുന്നു 2016 വരെ നരേന്ദ്രമോദിയും. എന്നാൽ മോദിയുടെ ഭരണവിളകൾ ഫലത്തിലേക്ക് വരാൻ തുടങ്ങിയതോടെ 2016 മുതൽക്ക് സാമ്പത്തിക രംഗം താഴേക്ക് പതിച്ചു. നോട്ട് നിരോധനമായിരുന്നു ആരംഭം. അനാവശ്യമായൊരു പ്രഖ്യാപനവും മുന്നൊരുക്കങ്ങളുടെ സമ്പൂർണ്ണ അഭാവവും മൂലം സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞു. ബാങ്കുകൾക്ക് മുന്നിൽ വരി നിന്ന് മരണപ്പെട്ടവരുടെ കണക്കുകൾ ഔദ്യോഗികമായി സൂക്ഷിക്കാൻ പോലും സർക്കാരിനായിട്ടില്ല. ഇതിനൊപ്പം GST നടപ്പാക്കുന്നതിലെ പിഴവ് കൂടി നേരിട്ടതോടെ 2016 മുൻപ് കൈവരിച്ച നേട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി എത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞില്ല. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ജനതയുടെ തലയിലേക്ക് അധിക ഭാരമായി വിലക്കയറ്റവും ഇന്ധനവിലയുടെ അസാധാരണമായ വർധനവും കൂടി വന്നതോടെ ചരിത്രം കാണാത്തൊരു അപകടത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. രാജ്യത്തെ ജനതയുടെ ചുമലിൽ ഉയർന്ന നികുതി ഭാരം അടിച്ചേൽപ്പിച്ച മോദി സർക്കാർ സമ്പന്നരുടെ 1086 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളിയതും ഓർക്കേണ്ടതുണ്ട്. അടുത്ത 18 മാസത്തിനുള്ളിൽ 10 ലക്ഷം പേർക്ക് തൊഴിൽ എന്നായിരുന്നു ഈ വർഷം പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനം. ഇതിനു മുൻപ് നടത്തിയ വാഗ്ദാനങ്ങളൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ഒരു പ്രഖ്യാപനത്തിനു കൂടി രാജ്യം കാതോർത്തപ്പോൾ ഓർക്കേണ്ടതായി ചിലതുണ്ട്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമി അഥവാ CMIE കണക്കുപ്രകാരം ഈ വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കായ 8.3% ഓഗസ്റ്റ് മുതൽ രാജ്യത്ത് നിലനിൽക്കുന്നത്. നഗരമേഖലയിൽ ഇത് 9.6% ഗ്രാമങ്ങളിൽ 77%. ഇക്കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം BJP ഭരിക്കുന്ന ഹരിയാനയിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും അധികം 373%. കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലാണ് തൊഴിലില്ലായ്മ ഏറ്റവും കുറവ്, 0.4%. ഒരിക്കലും തിരിച്ചുവരാൻ കഴിയാത്ത ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തും മുൻപ് ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയേണ്ടതിന്റെ ആവശ്യകതയിലാണ് ഭാരത് ജോഡോ വളരെ നിർണായകമാകുന്നത്. ജനം തിരിച്ചറിഞ്ഞ നാളുകൾ. ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ കർഷക കരിനിയമങ്ങൾ പിൻവലിക്കുന്നതായി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നു. ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ജനകീയ സമരത്തിന്റെ ഗുണപരമായ ഫലം. ജനാഭിപ്രായങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അടിമുടി കർഷക വിരുദ്ധമായ കരിനിയമങ്ങൾ നടപ്പിലാക്കാൻ തുനിഞ്ഞ ഭരണകൂടത്തിന്റെ അഹന്ത ട്രാക്ടറുകളിലും കലപ്പകളിലും തട്ടിത്തകരുന്ന കാഴ്ചയായിരുന്നു അത്. കാർഷിക മേഖലയുടെ ഉത്പാദന വിപണന രംഗം ഒന്നാകെ കൈയടക്കാൻ തുനിഞ്ഞ കോർപ്പറേറ്റ് ഭീമന്മാർ വളർത്തുന്നൊരു ഭരണകൂടം ഞെട്ടിവിറച്ചു ആ നാളുകളിൽ. കോവിഡിനും കാലാവസ്ഥയ്ക്കും തകർക്കാൻ കഴിയാത്ത പോരാട്ട വീര്യവുമായി ജീവൻ പണയം വെച്ചുകൊണ്ട് ഡൽഹിയിലും സംസ്ഥാന അതിർത്തികളിലും കർഷകർ നിലയുറപ്പിക്കുകയായിരുന്നു. ഇനിയും ഇതാവർത്തിച്ചാൽ പാർലമെന്റിനുള്ളിൽ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന മൃഗീയ ഭൂരിപക്ഷത്തിനും നിലനിൽപ്പ് സാധ്യമാകില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. വിഭജനം തുടരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭിന്നിപ്പിച്ച് ഭരിക്കുകയെന്ന തന്ത്രം, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി നൽകിയ ആളുകളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും പയറ്റുന്ന കാഴ്ച ഇന്ന് രാജ്യത്ത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം വന്നാൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന ചിന്തയെ അപ്പാടെ തകർത്തുകൊണ്ട് മറ്റൊരു പ്രശ്നവുമായി ബിജെപി രംഗപ്രവേശം ചെയ്തു. വാരാണസിയിൽ പള്ളിയും ക്ഷേത്രവുമുണ്ട്. അയോധ്യയ്ക്ക് ശേഷം വാരാണസി പുതിയ പ്രശ്നമാക്കി ഉയർത്താൻ ബിജെപി നിരന്തരം ശ്രമിക്കുന്നു. വസ്ത്രധാരണവും ഒരു വിഷയമാക്കി ഉയർത്തി ന്യൂനപക്ഷങ്ങളെ അസ്വസ്ഥരാക്കുകയെന്ന കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷൻ ബിജെപി രാജ്യത്ത് നടപ്പാക്കുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള വിവേചനപരമായ സമീപനം തുടരുക എന്നതിനൊപ്പം ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള അടവു നയവും ഇവിടെ കാണാം. രാജ്യം വിറ്റുതുലയ്ക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ഊട്ടിയുറക്കുന്ന കാഴ്ചകളിൽ നിന്ന് ജനങ്ങളുടെ കണ്ണുകളെ മൂടിക്കെട്ടാമെന്ന ഗൂഢലക്ഷ്യവും ഇവിടെയുണ്ട്. ഭരണഘടനയെയും ദേശീയ പതാകയെയും തള്ളിപ്പറഞ്ഞവർ, ഒരു സ്വതന്ത്ര പരമാധികാര മതേതര റിപ്പബ്ലിക്കായി ഇന്ത്യയെ അംഗീകരിക്കാൻ എല്ലാ കാലവും മടിയുണ്ടായിരുന്ന RSS ഇന്ത്യയുടെ അന്തസത്തയെ മുറിവേൽപ്പിക്കാൻ ലഭിച്ച അവസരമായി 2014 തിരഞ്ഞെടുപ്പ് വിജയത്തെ കണ്ടു. ഭരണഘടന മുതൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ പോലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന യഥാർത്ഥ RSSനെ ഉള്ളിൽ പേറിയാണ് നരേന്ദ്രമോദിയുടെ BJP രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെ അടിമുടി തള്ളിപ്പറഞ്ഞവരെ രാജ്യത്തെ ആരാധനാമൂർത്തികളായും താത്വിക ആചാര്യന്മാരായും മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ച് അവരുടെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ഭരണകൂടമാണ് നരേന്ദ്രമോദിയുടേതെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. ഭരണഘടനയിൽ തീരുന്ന ദേശദ്രോഹമല്ല RSSന്റെ ജീനുകളിൽ പടർന്നുകിടക്കുന്നത്. 2022 January 26 RSS ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് 55 വർഷങ്ങൾക്കിപ്പുറം. ഇങ്ങനെ വേറൊരു വഴിയുമില്ലാതെ ഭരണഘടനയെയും ദേശീയ പതാകയെയും അംഗീകരിക്കാൻ നിർബന്ധിതമായ ഒരു പ്രസ്ഥാനം ദേശീയതയുടെ അപ്പോസ്തോലന്മാരാകാൻ നടത്തുന്ന ശ്രമം തുറന്നു കാണിക്കാൻ കോൺഗ്രസ് ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരത് ജോഡോ യാത്ര 150 ദിവസം രാജ്യത്തിന്റെ വിരിമാറിൽ കൂടി ജനങ്ങൾക്കൊപ്പം നടക്കും. രാഹുൽഗാന്ധിയിലൂടെ ഇന്ത്യൻ ജനത രാജ്യത്തിന്റെ പൊതുശത്രുവിനെ തിരിച്ചറിയും. സമീപകാലത്ത് കർഷകരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നവർക്ക് ഇന്ത്യ എന്ന വികാരത്തിന് മുന്നിൽ പരാജയം അനുഭവിക്കേണ്ടി വരും. സംഘപരിവാർ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ ഭാരത് ജോഡോ യാത്രയിലൂടെ ഒന്നിക്കും. അതുവഴി വീണ്ടെടുക്കുന്നത് ഗാന്ധിയും നെഹ്റുവും ആസാദും അംബേദ്കറുമൊക്കെ പതിറ്റാണ്ടുകൾ ജീവനും രക്തവും ഹൃദയവും നൽകി കാത്തുസൂക്ഷിച്ച ഇന്ത്യയുടെ ആത്മാവിനെയാകും.